லோகமம் கம்பீர வாரிதியில் விஸ்வாச கப்பலில் ஓடிட்டு நித்ய வீடொன்னுண்ட வீடை எத்தி கர்த்தனோடு கூட விஸ்ரமிக்கும் யாத்திர செய்யும்
കഴിഞ്ഞ ആഴ്ചകളില് മത്തായി 5:6-7 ചിന്തിച്ചു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്പിരിച്വൽ അതോറിറ്റി, ദൈവത്തിന്റെ അധികാരത്തോടുകൂടി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദൈവം ആർക്കാണ് ദൈവിക അധികാരം കൊടുക്കുന്നത് നമ്മൾ ചിന്തിച്ചു. മത്തായി അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. അവൻ പരീശന്മാരെ പോലെയല്ല, അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. യേശുക്രിസ്തു ഉപദേശിച്ചപ്പോൾ ഉപദേശം കേട്ടവർക്ക് അധികാരം ഉണ്ടായെന്ന് തോന്നിയെന്നല്ല, യേശുക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു, ആ അധികാരത്തോടുകൂടിയായിരുന്നു യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്നാണ് പറഞ്ഞത്. നേരെ നമ്മൾ അതിൽ കഴിഞ്ഞിട്ട് ചിന്തിച്ചു, ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഈ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ദൈവവൈതലിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്പോക്സ് പേഴ്സണായിട്ട്, ദൈവത്തിന്റെ നാവായിട്ട്, ദൈവത്തിന് പകരം സംസാരിക്കാനായിട്ടാണ് ദൈവം നമ്മളെ എല്ലാവരെയും ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ സഭയിൽ സംസാരിച്ചാലും, നമ്മൾ വ്യക്തികളിൽ സംസാരിച്ചാലും, നമ്മളുടെ കുടുംബത്തിൽ സംസാരിക്കുമ്പോഴും എപ്പോഴും ദൈവത്തിന്റെ അധികാരത്തിലായിരിക്കണം നമ്മളായിരിക്കേണ്ടത്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ 1 പത്രോസ് 4:11 പറയാണ്, ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ ആയിരിക്കട്ടെ. കഥ പറയാനായിട്ടല്ല, അല്ലെങ്കിൽ ആൾക്കാരെ രസിപ്പിക്കാനായിട്ടല്ല, എന്റർടൈൻ ചെയ്യാനായിട്ടല്ല, അതിനു പകരം ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കാനായിട്ടാണ് ദൈവം ഒരു വ്യക്തിയെ പ്രസംഗിക്കാനായിട്ട് വിളിക്കുന്നത്. ഇന്ന് പലയിടത്തും എന്റർടൈനേഴ്സാണ്, പ്രസംഗികൻ ആൾക്കാരെ രസിപ്പിക്കുകയാണ്, എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതേപോലെ ദൈവത്തിന്റെ അരുളപ്പാട് നമ്മൾ സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാവായിട്ട് നമ്മൾ ഇരിക്കണമെങ്കിൽ, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കഴിവുകളോ ക്വാളിഫിക്കേഷനോ വിദ്യാഭ്യാസമോ ഇതൊന്നും ദൈവം വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല, അതൊന്നും ആവശ്യവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ മോശയെ പറ്റി ചിന്തിച്ചപ്പോൾ പറഞ്ഞത്, മോശയെടുത്ത് പറയാണ്, നിനക്ക് എലക്വൻസിന്റെ ആവശ്യമില്ല, എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ഒരൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ, ദൈവം നിന്നോടുകൂടിയിരിക്കണം. മോശയെടുത്ത് പറയാണ്, ഞാൻ നിന്നോടുകൂടിയിരിക്കും, ഈ ഒരൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ. മോശയ്ക്ക് ഇത് അറിയാവുന്നതുകൊണ്ടാണ് പിന്നീട് മോശയെടുത്ത് ദൈവം പറയുന്നത്, ഞാനൊരു ദൂതനെ നിന്നോടുകൂടി അയക്കാമെന്ന് പറയുമ്പോൾ മോശ പറയുന്നത്, നീ എന്നെ അയക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നീ ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് എന്ന് പറയും. അന്നേരം ദൈവത്തിന്റെ ഒരു പ്രസൻസ് ഇല്ലാതെ, ദൈവത്തിന്റെ അധികാരമില്ലാതെ എന്തൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് മോശയ്ക്ക് മനസ്സിലായി. അതാണ് നമ്മൾ ചിന്തിച്ചത്. പുറപ്പാട് പുസ്തകം 4:12 വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വാക്യം ഒന്നുകൂടി എടുത്തു വായിക്കാം. പുറപ്പാട് 4:12, അവിടെ ദൈവം ദൈവീക അധികാരത്തിൽ ഒരു വ്യക്തി പോകുമ്പോൾ ആ വ്യക്തിയെടുത്ത് പറയാണ്, ഞാൻ നിന്നെ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കുന്നേണ്ടത് എന്ത് എന്ന് ഉപദേശിച്ചു തരും. അന്നേരം ദൈവം നമ്മുടെ വായോട് കൂടെ ഇരുന്ന് നാം സംസാരിക്കേണ്ടത് എവിടെ എന്ത് എങ്ങനെ സംസാരിക്കണം എന്ന് നമുക്ക് ഉപദേശിച്ചു തരും. ഞാൻ വീണ്ടും പറയട്ടെ, ഇതെല്ലാം പ്രസംഗിക്കുന്നതിനെ പറ്റി മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു ദൈവവൈതൽ എവിടെയൊക്കെ ആയിരിക്കുന്നു, എവിടെയെല്ലാം ആയിരിക്കുന്നു, അവിടെ എങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചിന്തിച്ചത് യെരമ്യാ പ്രവചനം 15:19-20 ദൈവം യെരമ്യാവിന്റെ അടുത്ത് പറയാണ്, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് സംസാരിക്കുന്നു എങ്കിൽ നീ എന്റെ നാവ് പോലെ ആയിരിക്കും. ആ വാക്യമാണെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം, യെരമ്യാവ് 15:19-20. ഇവിടെ പറയാണ് ബിഫോർ മീ യു വിൽ സ്റ്റാൻഡ് ആൻഡ് ഇഫ് യു എക്സ്ട്രാക്ട് ദ പ്രഷ്യസ് ഫ്രം ദ വെർത്ത്ലെസ് യു വിൽ ബിക്കം മൈ സ്പോക്സ് മാൻ. അവിടെ പറയാണ് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയറാണ്, നീ അധമമായത് ഒഴിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എക്സ്ട്രാക്ട് ദ പ്രഷ്യസ് ഫ്രം ദ വെർത്ത്ലെസ്. അതായത് നമ്മൾ വെർത്ത്ലെസ് ആയിട്ടുള്ള പറയുന്ന അനേക കാര്യങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാട് നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മളുടെ ശക്തിയെ കളയും. നമുക്ക് ദൈവത്തിന്റെ സ്പോക്സ്മാനായിട്ട് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇഫ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു എക്സ്ട്രാക്ട് ദ പ്രഷ്യസ് ഫ്രം ദ വെർത്ത്ലെസ് യു വിൽ ബിക്കം മൈ സ്പോക്സ്മാൻ. ദൈവത്തിന്റെ അധികാരത്തോടുകൂടി നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. അങ്ങനെ നാം നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നറിയാമോ, നമ്മുടെ വാളിന്റെ മൂർച്ച കുറയും. നമ്മൾ ഏത് വാക്യമായിരുന്നു നമ്മളത് വായിച്ചത്? ഇരുമ്പായുധം മൂർച്ചയില്ലായിരുന്നാൽ അതിന് അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ഏതായിരുന്നു വാക്യം? സഭാപ്രസംഗി 10:10. എളുപ്പമാണ് ഓർക്കാൻ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. നിങ്ങൾക്ക് ഇനിയും ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ്, 10:10 എന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സഭാപ്രസംഗി 10:10 അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഇരുമ്പായുധം മൂർച്ചയില്ലായിരുന്നിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമാകുന്നു. വിസ്ഡം ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഗിവിംഗ് സക്സസ്. അന്നേരം ദൈവീക ജ്ഞാനത്തിൽ ഒരു വ്യക്തി സംസാരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ അധികാരത്തിൽ ഒരു വ്യക്തി സംസാരിക്കണമെങ്കിൽ ദൈവത്തോടുകൂടി ഇരിക്കുകയും ദൈവം ഈ പറയുന്ന കണ്ടീഷൻ, ദൈവം നമ്മളോടുകൂടി ഇരിക്കുകയും ദൈവത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ അധമമായത് ഒഴിക്കുകയും അധമമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിക്കുകയും അധമായ കാര്യങ്ങൾ കാണുന്നത് ഒഴിക്കുകയും അധമമായ കാര്യങ്ങൾ ഹൃദയം വെക്കുന്ന ഒഴിക്കുകയൊക്കെ ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാൻ നേരെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, നമ്മളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നേ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ജീവിതം മുഴുവൻ നമ്മളുടെ ചിന്തയും നമ്മുടെ പ്രയോറിറ്റിയും ഈ ലോകത്തിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മുടെ വായിൽ നിന്നും അധമമായത് വർത്തലസായിട്ടുള്ള കാര്യങ്ങളെ വരത്തുള്ളൂ. വർത്തലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീക കാര്യങ്ങൾ ഒഴിച്ച് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സുവെച്ച് ഈ കാര്യങ്ങളുടെ പുറകെ ഓടുന്ന വ്യക്തിക്ക് വർത്തലസായിട്ട് മാത്രമേ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ വർത്താവത്തില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇരുമ്പായുധം മൂർച്ചയില്ലാതിരുന്നിട്ട് അതിന്റെ വായ്ത്തല മുഴുവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പിന്നെയും 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 വെട്ടേണ്ടി വരും. അതുകൊണ്ടൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഞാൻ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ദൈവവചനം സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പുറകിൽ ദൈവത്തിന്റെ അധികാരമുണ്ടോ, ദൈവത്തിന്റെ വായായിട്ടാണോ ആ വ്യക്തി സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ടുള്ളൊരു ടെസ്റ്റാണിത്. എന്താണെന്നറിയാമോ, ആ വ്യക്തി അധികം ശക്തി പ്രയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അധികം ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വയശക്തി, ആ വ്യക്തി ചിലത് പറയാൻ വേണ്ടിയിട്ട് അധികമായിട്ടുള്ള ഫ്ലഷിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവിക അധികാരത്തിലല്ല സംസാരിക്കുന്നത്. ദൈവിക അധികാരത്തിൽ സംസാരിക്കുന്ന വ്യക്തി സംസാരിക്കുന്ന വാക്കുകൾ ദൈവം അതെടുത്ത് ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ തറക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും ശക്തി പ്രയോഗിക്കേണ്ടി വരും. പല പ്രസംഗങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാവുന്നതാണ്, ദൈവവചനം സംസാരിക്കേണ്ടതിന് പകരം ദൈവവചനത്തിന്റെ ശക്തി യഥാർത്ഥത്തിൽ പ്രയോഗിക്കേണ്ടി പകരം പലയിടത്തും തമാശ പറയുന്നതാണ് കാണുന്നത്. കോമഡി പ്രസംഗങ്ങൾ, ഇല്ലെങ്കിൽ വളിപ്പ് തമാശകൾ, ഇല്ലെങ്കിൽ മനുഷ്യനെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സ്വയശ്രമങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ അരുളപ്പാടായിരിക്കത്തില്ല ആ വ്യക്തി സംസാരിക്കുന്നത്. ഒരാള് ഇങ്ങനെ, ഞാൻ നേരിട്ട് അറിയാവുന്നതല്ല, വേറൊരാൾ പറഞ്ഞാണ്, ഒരു പ്രാസംഗികൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ നോട്ട് എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് നോട്ടൊക്കെ എഴുതുന്നതല്ലാണ്, കാരണം കൃത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ നോട്ട് എഴുതി വെച്ചിട്ട് പറയുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ കാർഡ് കയറി പ്രസംഗിച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ നോട്ട് എഴുതി വെച്ചപ്പം ഇത് താഴെ വീണം വേറൊരാൾക്ക് കിട്ടി. എന്നിട്ട് അയാള് നോക്കിയപ്പോ അതിൽ ഓരോ പോയിന്റ് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചില പോയിന്റിന്റെ അടിയിൽ അദ്ദേഹം അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ്, ഇവിടെ മേശയിൽ ഇടിച്ചിട്ട് ഒരു ഹല്ലേലൂയ പറയണം, എഴുതി വെച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ആ പോയിന്റ് അത്ര ശക്തിയുള്ളതല്ല. അന്നേരം ചില പ്രയോഗങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് പെട്ടെന്ന് ശ്രദ്ധിക്കും. അന്നേരം ഞാൻ പറഞ്ഞത് ചില മാനുഷിക പവറുകൾ, മാനുഷികമായിട്ടുള്ള ശക്തി പ്രകടനങ്ങൾ, ഇതൊന്നുമല്ല ദൈവോനം സംസാരിക്കുന്നത്. ദൈവോനം സംസാരിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തെ ശക്തി പ്രകടനമല്ല. ദൈവോനം സംസാരിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞത് പ്രസംഗിക്കുന്നത് മാത്രമല്ല, എവിടെയാണെങ്കിലും ദൈവത്തിന്റെ അധികാരം ഒരു വ്യക്തിയുടെ പുറകിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ആ വ്യക്തി പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ വരും. വായ്ത്തല പോയ വാള് പോലെയുള്ള പ്രയോഗങ്ങൾ ആ വ്യക്തി പ്രയോഗിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ജ്ഞാനമോ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഒരു വ്യക്തി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയുന്ന വാക്കുകളുടെ പുറകിൽ ദൈവിക അധികാരമുണ്ടാകും. ആ വ്യക്തി സംസാരിക്കുന്നത് ദൈവം കൺഫേം ചെയ്യും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ കൺഫേം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നമ്മള് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കാനായിട്ട് ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ, ഏതൊരു സ്ഥലത്ത് ദൈവം സംസാരിക്കണമെങ്കിലും ദൈവം ആദ്യം ആ വ്യക്തിയെ തൊടുന്നത് ആ വ്യക്തിയുടെ നാവിനെയാണ്. നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ദൈവം ചിലരുടെ നാവിനെ തൊട്ടിട്ടാണ്. ജെറമ്യാ പ്രവചനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചതാണ്. അവിടെ ജെറമ്യാവിനെ വിളിക്കുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? ആദ്യം ജെറമ്യാവ് 1:9 അവിടെ പറയുകയാണ്, പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. എന്നിട്ടാണ് പറയുന്നത്, ബിഹോൾഡ് ഐ ഹാവ് പുട്ട് മൈ വേർഡ്സ് ഇൻ ടു യുവർ മൗത്ത്, ഞാൻ നിന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. യെശയ്യാ പ്രവചനം അതിന്റെ 6:7 വാക്യത്തിൽ യെശയ്യാവിനെ ദൈവം ദൈവത്തിന്റെ വചനം സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അതിനു മുമ്പും യെശയ്യാവ് സംസാരിക്കുന്നുണ്ട്. യെശയ്യാവ് സംസാരിക്കുന്നത് മുഴുവൻ കണ്ടംനേഷനാണ്. മറ്റുള്ളവർ അങ്ങനെയാണ്, അയ്യോ അവർക്ക് കഷ്ടം അവർക്ക് കഷ്ടം എന്ന് പറയുമ്പോൾ, യെശയ്യാവ് 6:7 ദൈവത്തിന്റെ ദർശനം കിട്ടിയ ശേഷം യെശയ്യാവ് സംസാരിക്കുന്നതാണ്. അവിടെ പറയുകയാണ്, അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു, അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അന്നേരം എല്ലാ ദൈവത്തിന്റെ സ്പോക്സ് മാനായിട്ട് ആര് നിൽക്കണമെങ്കിലും, ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കണമെങ്കിലും ദൈവം ആദ്യം ആ വ്യക്തിയെ ടച്ച് ചെയ്യുന്ന ആ വ്യക്തിയുടെ നാവിനെയാണ്. ആ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നത്, അവൻ എന്റെ നാവിനെ മൂർച്ചയുള്ള വാള് പോലെ ആക്കി എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ഒരുപാട് ശക്തി പ്രകടനം നടത്തിയിട്ടൊന്നുമല്ല, കർത്താവ് പറഞ്ഞത് ദൈവത്തിന്റെ അധികാരത്തോടുകൂടിയായിരുന്നു എന്നതുകൊണ്ടാണ് പറഞ്ഞത്. യെശയ്യാ പ്രവചനം 50:4 വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ്. ഞാൻ പറഞ്ഞിരുന്നു യെശയ്യാവ് 49, 50, 51 എല്ലാം യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ്. അവിടെ വീണ്ടും യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന വാക്യങ്ങളാണ്. യെശയ്യാവ് 50:4 ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്തിനാണ് ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിന്റെ അരുളപ്പാട് കൊടുക്കുകയും ദൈവത്തിന്റെ നാവായിട്ട് ആ വ്യക്തി നിൽക്കുന്നത്? എന്തിനാണെന്നറിയാമോ? തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ. അവരുടെ തലക്കിട്ട് വാക്കുകൊണ്ട് താങ്ങുവാനല്ല, തളർന്നിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിന്റെ വാക്കുകൊണ്ട് അവരെ എഴുന്നേൽപ്പിക്കുവാൻ, അവരെ എൻകറേജ് ചെയ്യുവാൻ, നിരാശയിലിരിക്കുന്നവരെ കംഫർട്ട് ചെയ്യുവാൻ, അതിനു വേണ്ടിയിട്ടാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദ ലോർഡ് ഹാസ് ഗിവൺ മീ ദ ടങ് ഓഫ് ഡിസൈപ്പിൾ. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ദൈവത്തിന്റെ നാവായി ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുവാൻ, അതുകൊണ്ട് തർജ്ജനം ചെയ്യുവാൻ, അതുകൊണ്ട് ഉപദേശിക്കുവാൻ, അതുകൊണ്ട് തളർന്നിരിക്കുന്നവരെ താങ്ങാൻ, ഇതെല്ലാം ദൈവത്തിന്റെ അരുളപ്പാടിന്റെ പ്രത്യേകതയാണ്. ഇതിനെന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമുക്ക് ദൈവത്തിന്റെ ശിഷ്യന്മാരുടെ നാവ് വരണം. ശിഷ്യന്റെ നാവ് തരുന്നതിന് മുമ്പ് വേറെന്ത് കടക്കണമെന്ന് അറിയാമോ? അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു, യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറത്തു നിന്നില്ല പിന്തിരിഞ്ഞില്ല. അന്നേരം ദൈവത്തിന്റെ വാക്ക് പറയണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? കർത്താവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിന്റെ ശബ്ദം കേൾക്കാത്ത വ്യക്തികൾക്ക് ദൈവത്തിന്റെ നാവിൽ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കാൻ കഴിയത്തില്ല. അതിന് ചില പല പല കണ്ടീഷൻസ് ദൈവം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എല്ലാവരെയും കുറിച്ചും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിതല്ല. ഇത് ചിലർക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതിന്റെ കാര്യമല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരു വ്യക്തിയെ, ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ താങ്ങാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചില ആൾക്കാരെ കാണുന്നതോടുകൂടി ഡിസ്കറേജ്ഡ് ആവാൻ അതിന്റെ അപ്പുറത്തെ ഡിസ്കറേജ്മെന്റിലേക്ക് പോകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തി രാവിലെ തോറും ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരല്ല. രാവിലെ തോറും ദൈവം അവനെ ഉണർത്തുന്നു. എന്നിട്ട് പറയാണ്, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവിയെ ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു. ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ കേൾക്കാതെ ഒരൊറ്റ വ്യക്തിക്കും ദൈവത്തിന്റെ വായായിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസവിക്കാൻ കഴിയത്തില്ല. നമുക്ക് ഒരാളെ പോലും എൻകറേജ് ചെയ്യാൻ കഴിയത്തില്ല ദൈവത്തിൽ നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ. കള്ളപ്രവാചകന്മാരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ജെറമ്യാ പ്രവചനം 23-ാമത്തെ അധ്യായം മുഴുവൻ കള്ളപ്രവാചകന്മാരെ പറ്റിയാണ് പറയുന്നത്. കള്ളപ്രവാചകന്മാർ ഇങ്ങനെയാണ്, അതിന്റെ യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ജെറമ്യാവ് 23:6 വാക്യം വായിക്കാം. രമ്യാ പ്രവചനം 23:9. പ്രവാചകന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്രവാചകന്മാരെ പറ്റിയാണ് അവർ പറയുന്നത്. ഇവിടെ പ്രവാചകന്മാരെ പറ്റിയുള്ള അരുളപ്പാട് ജെറമ്യാവ് പറയുമ്പോൾ പറയുകയാണ്, ജെറമ്യാവിന്റെ അസ്ഥികളൊക്കെയും യഹോവ നിമിത്തവും അവന്റെ വിശുദ്ധ വചന നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നു. താഴേക്ക് പറയുമ്പോൾ പറയാണ്, പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളായിരിക്കുന്നു, എന്റെ ആലയത്തിലും അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ അവരെ പറ്റി പറയാണ്, പറയാണ് യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. കാരണം എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറയാണ്, അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു, യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? അടുത്ത വാക്യം പറയാണ്, എന്നെ നിരസിക്കുന്നവരോട് നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തെ ശാഠ്യപ്രകാരം നടക്കുന്നവരോട് നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ചൊരു പറയാം, ആ വ്യക്തി കള്ളപ്രവാചകനാണ്. കാരണം ദൈവം ഇങ്ങനെ പറയത്തില്ല. യഹോവയെ നിരസിക്കുന്നവരോട് നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവൻ കള്ളപ്രവാചകനാണ്. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ദൈവസഭയിൽ യഹോവയെ നിരസിക്കുന്നവർ, സ്വന്തം ഹൃദയത്തിലെ താല്പര്യപ്രകാരം നടക്കുന്നവൻ, ലോകത്തെ അന്വേഷിച്ച് നടക്കുന്നവൻ ദൈവസഭയിൽ വരുമ്പോൾ അവന്റെ ഉള്ള സമാധാനം കൂടെ പോകണമെന്നുള്ളതാണ്. അവന് സമാധാനത്തോടെ കൂടി ഇരിക്കാൻ കഴിയരുത്. അവൻ പിന്നെയും വന്നിരിക്കുമായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ ഉദ്ദേശം ഇവന്റെ ഉള്ള കംഫർട്ട് മുഴുവൻ നശിപ്പിക്കണമെന്നാണ്. ഇവൻ പോയി ഏതെങ്കിലും കള്ളപ്രവാചകനടുത്ത് പോയിരുന്ന ഇവന് സമാധാനം ഉണ്ടാവും. പക്ഷെ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നിടത്ത് വന്നിട്ട് ഒരു കോംപ്രമൈസർ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ള സമാധാനം നഷ്ടപ്പെടണം. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. നേരെ സമാധാനം സമാധാനം എന്ന് പറയുന്ന അല്ല ദൈവത്തിന്റെ അരുളപ്പാട്. സ്വന്തം ഹൃദയത്തിന്റെ ആഗ്രഹം അനുസരിച്ച് നടക്കുകയും ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ദോഷവും വരികയില്ല എന്നും നിങ്ങൾക്ക് സമാധാനം എന്ന് യഹോവ അരുളപ്പാട് പറയുന്നു എന്ന് പറയുകയും ചെയ്യുന്നെങ്കിൽ ആ വ്യക്തി കള്ളപ്രവാചകനാണ്. നേരെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. പിന്നെ കുറേ നമ്മൾ ഇത് കേട്ട് 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 നമ്മളുടെ നമുക്ക് പിന്നിൽ നിന്ന് ഒരു വിഷയമല്ലാതായിത്തീരും. അത് ദൈവം നമ്മളെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ദൈവത്തിന്റെ വഴിയിൽ നടക്കാതെ ഈ വിശാലമായിട്ടുള്ള വഴി കൂടി നടക്കുകയും, ഞാൻ പറഞ്ഞു ഒരുപാട് നമ്മൾ എക്സ്റ്റേണൽ കാര്യങ്ങൾ കൊണ്ട് നടക്കുകയും യഥാർത്ഥത്തിലുള്ള ദൈവസഭയിൽ നമ്മൾ വരികയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ കൺവിക്ട് ചെയ്യും. എന്നാൽ ഈ ദൈവത്തിന്റെ വചനത്തോട് കണ്ടിന്യൂസ് ആയിട്ട് എതിർത്ത് നിൽക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് തന്നെ കഠിനമായി പോകും. കഠിനമായി പോകുമ്പോൾ പിന്നെ എത്ര ദൈവവചനം കേട്ടാലും ഈ വ്യക്തിക്ക് ഒന്നും തോന്നത്തില്ല. ഈ വ്യക്തിയുടെ എക്സ്റ്റേണൽ പെർഫോമൻസ് കൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള കാര്യത്തിനെ കവർ ചെയ്ത് ദൈവസഭയിൽ ഒരു കപടഭക്തനായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ ഈ വ്യക്തിക്ക് ദൈവവചനം എത്ര ശക്തമായിട്ട് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. മനസ്സിലായാലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ടച്ചിയത്തില്ല. കാരണം ഈ വ്യക്തി ഒരു പാർട്ട് ഓഫ് റിലീജിയനാണ്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെടുത്തുള്ള ദൈവിക ഇടപെടലിൽ നിന്നുപോയി എന്നുള്ളതിന്റെ ഒരു തെളിവാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ, കർത്താവിന്റെ വഴിയിൽ കൂടി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ. ഞാൻ വീണ്ടും പറയട്ടെ, തെറ്റി വീണു പോകുന്നവരുടെ കാര്യമല്ല, റിയലായിട്ട് കർത്താവിന്റെ ഈ വഴിയിൽ കൂടി നടക്കാൻ ആഗ്രഹിക്കാതെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം പ്ലാനുകളും ഫുൾഫിൽ ചെയ്യാൻ ഓടുന്ന വ്യക്തികൾ യഥാർത്ഥ ദൈവസഭകളിൽ ഇരിക്കാതെ ഇരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത്. കാരണം അവരുടെ സമാധാനം ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ അരുളപ്പാട് ഇവരടുത്ത് പറയും, സ്വന്ത ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരടുത്ത് എന്നെ നിരസിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകത്തില്ല എന്നുള്ള അരുളപ്പാട് അവന് കിട്ടും. പക്ഷെ ഈ വ്യക്തി വീണ്ടും അതിൽ കൂടി തന്നെ മുമ്പോട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം കഠിനപ്പെടും. ആ വ്യക്തി ദൈവത്തോട് ഒരു ദൈവവനും ആ വ്യക്തിയെ കൺവിക്ട് ചെയ്യാത്ത രീതിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചിലരെ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുകയും ചെയ്യാം. അത് വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. അവിടെ പറയുകയാണ്, എന്നെ നിരസിക്കുന്നവരോട് നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നവരോട് പറയുന്നു, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവർക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് അവർ പറയുന്നു. അങ്ങനെ പറയുന്നവരെ പറ്റി പറയാണ്. പക്ഷേ അതിന് അങ്ങനെ അവർ സ്വന്തം ഹൃദയത്തിലെ ദർശനമാണത് പറയുന്നത്. സ്വന്തം കാര്യമാണ് അവർ സാധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അടുത്ത വാക്യം പറയാണ്, യഹോവയുടെ വചനം ദർശിച്ച് കേൾക്കുവാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവനാരെ, അവന്റെ വചനം ശ്രദ്ധിച്ച് കേട്ടവൻ ആര്. നേരോടെ പറയാണ്, ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കണമെങ്കിൽ, മറ്റുള്ളവരെ താങ്ങണമെങ്കിൽ, മറ്റുള്ളവരെ കംഫർട്ട് ചെയ്യണമെങ്കിൽ, കംഫർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ തന്റെ നാവ് കൊണ്ട് ദൈവവചനം സംസാരിക്കുന്ന ഒരു വ്യക്തി കംഫർട്ട് ചെയ്യണം. അതേസമയം സ്വന്തം ഹൃദയത്തിലെ ആഗ്രഹങ്ങളുകൊണ്ട് നടക്കുന്നവന്റെ കംഫർട്ട് നശിപ്പിക്കണം. ഇത് രണ്ടും ദൈവവചനത്തിന്റെ ഡ്യുവൽ പർപ്പസാണ്. ഞാൻ വീണ്ടും പറയാം, ഒരു വ്യക്തി കർത്താവിന്റെ വഴിയിൽ കൂടി നടക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടും ആ വ്യക്തി ഡിസ്കറേജ്മെന്റിലേക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിന്റെ വഴിയിൽ കൂടി ഓടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം തികയ്ക്കണം എന്നുള്ള ആഗ്രഹത്തോട് ജീവിക്കുന്ന ഒരു വ്യക്തി, അതിന് കഴിയാതെ ആ വ്യക്തി തളരുകയാണെങ്കിൽ അവനെ കംഫർട്ട് ചെയ്യാനായിട്ടാണ് ദൈവം ഒരു വ്യക്തിയുടെ വായിൽ ദൈവത്തിന് വചനം കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്വന്തം ഹൃദയത്തിനെ ആഗ്രഹം വെച്ചുകൊണ്ട് ഓടുന്നവന്റെ അടുത്ത് അവന്റെ സമാധാനം നശിപ്പിച്ച് അവനെ അൺകംഫർട്ട് ആക്കാനായിട്ട്, അവന്റെ കംഫർട്ട് നശിപ്പിക്കാനായിട്ടാണ് ദൈവത്തിന്റെ വചനം കൊടുക്കുന്നത്. ഇത് രണ്ടും നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് അറിയാമോ? യഹോവയുടെ ആലോചന സഭയിൽ നിൽക്കണം, യഹോവയുടെ വചനം ദർശിച്ച് കേൾക്കണം. ഇല്ലെങ്കിൽ നേരെ തിരിച്ചു ചെയ്യും. എന്താണെന്ന് അറിയാമോ? താങ്ങണ്ടിയവനെ നമ്മള് ഡിസ്കറേജ് ചെയ്യും, അവന്റെ കംഫർട്ട് നശിപ്പിക്കുന്നവനെ അവരടുത്ത് നമ്മൾ പറയും, പോയി നിനക്ക് സമാധാനം ഉണ്ടാവുമെന്നും പറയും. പക്ഷെ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവിടെ പറയാണ്, യഹോവയുടെ വചനം ദർശിച്ച് കേൾക്കുവാൻ തക്കണം. അന്നേരം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത ഒരു വ്യക്തിക്ക്, ദൈവത്തിന്റെ അരുളപ്പാട് ശ്രദ്ധിക്കാത്ത വ്യക്തിക്ക്, ദൈവത്തിന്റെ ആലോചന സഭയിൽ നിൽക്കാത്ത വ്യക്തിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കാനായിട്ട് കഴിയത്തില്ല. അവൻ പറയുന്നത് സ്വന്തം ഹൃദയത്തിലെ ദർശനങ്ങളായിരിക്കും. താഴേക്ക് പറയുമ്പോൾ ഇവരുടെ പ്രശ്നം പറയാണ്, അതിന്റെ ഡീറ്റെയിൽസ് അതിലോട്ട് പോകാനായിട്ട് സമയമില്ല. ഇവിടെ പറയാണ്, ഭോഷ്കു പ്രവചിക്കുന്ന പ്രവാചകന്മാർ അവരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. സ്വന്ത ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്കു പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടാകും? 29:6 28 വാക്യം പറയാണ്, സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിചാരിക്കട്ടെ, എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ, വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വൈക്കോലും ഗോതമ്പും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ നമുക്ക്? എന്താണ് വൈക്കോലും ഗോതമ്പും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല? വൈക്കോലിന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, ചവറാണ്, അതൊരു വേസ്റ്റാണ്. ഗോതമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കണ്ടന്റ് ഉള്ളതാണ്. ദൈവത്തിന്റെ വചനം എന്നുള്ളത് കണ്ടന്റ് ഉള്ളതാണ്, ചുമ്മാതെ ചവർ പ്രസ്താവിക്കുന്നതല്ല, ചുമ്മാതെ വേസ്റ്റ് ഓഫ് ടൈം അല്ല. കുറേ സംസാരിച്ചു കഴിഞ്ഞിട്ടും അതിൽ അവസാനം എന്താ പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കണ്ടന്റും ഇല്ല. അങ്ങനെ പറയുന്നതല്ല ദൈവത്തിന്റെ വചനം. ഇവിടെ പറയാണ് ദൈവത്തിന്റെ വചനം വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ വചനം അതിന്റെ ശക്തിയോടുകൂടെ പ്രസ്താവിക്കേണ്ടതാണ്. അടുത്ത വാക്യം പറയുന്നത് എന്റെ വചനം, 21-ാമത്തെ വാക്യം, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് ഹോയർപ്പാട്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയുണ്ട്. അത് മനുഷ്യന്റെ ശക്തിയുടെ ആവശ്യമില്ല. അതിന്റെ മുകളിൽ ദൈവത്തിന്റെ വചനത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മനുഷ്യന്റെ പവറിന്റെ ആവശ്യമില്ല. ഇവിടെ പറയാണ് ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും തീ പോലെയുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ദൈവത്തിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാറയെ തകർക്കുന്നതാണ്. അത് പവർ ഇല്ലാതെ വരുമ്പോഴാണ് മനുഷ്യന്റെ ശക്തി അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ പുറകിൽ ദൈവത്തിന്റെ പവറും കാണത്തില്ല. അന്നേരം ദൈവത്തിന്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം നമ്മൾ എവിടെയൊക്കെ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് നമ്മൾ നിൽക്കണമോ, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കണമോ, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ബാക്ക് സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ആലോചന സഭയിൽ നാം നിൽക്കുന്നതായിരിക്കണം. തളർന്നിരിക്കുന്നവരെ താങ്ങേണ്ടതിന് ദൈവത്തിന്റെ ചെവി നമ്മൾക്ക്, ശിഷ്യന്റെ ചെവി നമുക്കുണ്ടായിരിക്കണം. അധമമായ കാര്യങ്ങൾ നമ്മൾ ഒഴിഞ്ഞിരിക്കണം. ഇതൊക്കെ റിയലായിട്ട് നിൽക്കുന്ന വ്യക്തിയെ ദൈവം ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞിരുന്നു ദൈവസഭയിൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. ഏത് ശുശ്രൂഷയാണെങ്കിലും ദൈവിക അധികാരമില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇല്ലെങ്കിൽ ദൈവിക അധികാരമില്ലാതെ നമ്മൾ ചെയ്താൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളോട് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവവചനം സംസാരിക്കുന്ന കാര്യമല്ല, ഏത് ശുശ്രൂഷയിലും ദൈവിക അധികാരങ്ങൾ നമുക്കുണ്ടായെങ്കിലും ഒക്കത്തുള്ളൂ. അതിനാദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഭവനങ്ങളിൽ യഥാർത്ഥത്തിൽ ദൈവിക അധികാരത്തോടുകൂടി നമ്മൾ ദൈവസഭയുടെ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തി ദൈവിക അധികാരത്തിന് കീഴിൽ വരണം. കർത്താവിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരത്തെ, അതുകൊണ്ട് യേശുവിനെ കർത്താവ് എന്നൊരു വ്യക്തി വായുകൊണ്ട് ഏറ്റുപറയണമെന്ന് പറയുന്നു. രണ്ടാമത് ആ വ്യക്തിയുടെ സ്പിരിച്വൽ അതോറിറ്റി വരുന്നത് ആ വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സർക്കിളുണ്ട്. എല്ലാ വ്യക്തികൾക്കും ദൈവസഭയിൽ ആ വ്യക്തിയുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ ദൈവം ചില അധികാരങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. ആ അധികാരത്തിൽ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നിൽക്കാത്ത വ്യക്തിക്ക് ദൈവത്തിന്റെ സഭയിലും ശുശ്രൂഷിക്കാനായിട്ട് കഴിയത്തില്ല. അത് നമുക്ക് ചില കാര്യങ്ങൾ എഴുതിയാൽ ഒന്ന് കൊരിന്ത്യർ അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അതിനെപ്പറ്റി ആ വീട്ടിലുള്ള ഒരു ദൈവത്തിന്റെ ഒരു ഹൈറാർക്കിയെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ പറയാണ് എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു. ഇതാണ് പുരുഷൻ ദൈവിക അധികാരത്തിന്റെ കീഴിലായിരിക്കണം. ഈ ഓർഡർ നമ്മൾ ശ്രദ്ധിക്കണം. പല കുടുംബങ്ങളിലും പുരുഷൻ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് അല്ല, ഇല്ലെങ്കിൽ പുരുഷന്റെ തല ക്രിസ്തുവല്ല, യേശു ആ വ്യക്തിയുടെ കർത്താവല്ല. ഞാൻ പറഞ്ഞു രണ്ട് കർത്താക്കന്മാരെ ഈ ഭൂമിയിൽ ദൈവം വെച്ചിട്ടുള്ളൂ. ദൈവം വെച്ചിട്ടുള്ളതല്ല, ദൈവവചനം പറയുന്നുള്ളൂ. ഏതൊക്കെയാണ് രണ്ട് കർത്താക്കന്മാർ? യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെയോ മാമോനെയോ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കർത്താവെയോ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് യേശു ക്രിസ്തു രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മുമ്പിൽ രണ്ട് ചോയ്സ് വെക്കുന്നില്ല, ഒരൊറ്റ വഴി, ഒരു ഇടുങ്ങിയ വഴി വെക്കുകയാണ്. അവിടെ വരുമ്പോൾ പറയാണ് നിനക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും കൊണ്ടേ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അന്നേരം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു കർത്താവേ ഉള്ളൂ, ആ വ്യക്തിയുടെ തല ക്രിസ്തുവാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഭർത്താവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്, ഭാര്യയല്ല. ശരിക്കും ദൈവം ഒരു കുടുംബത്തെ വിളിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ശരിക്കും ഡയറക്റ്റായിട്ട് ദൈവം ഒരു ശുശ്രൂഷ എപ്പോഴും കൊടുക്കുന്നില്ല. ഭാര്യയെ ദൈവം വിളിക്കുന്നത് ശരിക്കും ഭർത്താവിന്റെ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. ആദമിനെ ദൈവം വിളിക്കുമ്പോൾ ആദമിനാണ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്, ആദമിന്റെ ഹെൽപ്പറായിട്ടാണ് ഹവ്വായെ വിളിക്കുന്നത്. നമ്മൾ ഈ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുമ്പോഴും അതേ കാര്യമാണ്, അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒരു കുടുംബത്തിൽ സ്പിരിച്വൽ ആവാൻ കഴിയത്തില്ല. കാരണം ആ വ്യക്തിയുടെ ആ സ്ത്രീയുടെ ഭർത്താവ് സ്പിരിച്വൽ അല്ലെങ്കിൽ എക്സെപ്ഷണൽ കേസുകളിലൊഴികെ. കാരണം തല പോകുന്നിടത്തേക്ക് ശരീരത്തിന് പോകാനായിട്ട് കഴിയത്തുള്ളൂ, ശരീരത്തിന് തല പോകുന്നതിന്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് കഴിയും. തന്റെ സ്പിരിച്വൽ അതോറിറ്റി കുടുംബത്തിൽ ഭർത്താക്കന്മാർക്ക് ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽ മുഴുവൻ കാര്യങ്ങളും തെറ്റും. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. ഈ ഒരു ഹൈറാർക്കി തെറ്റുന്ന എവിടാന്നറിയാമോ, ഇനി ഈ പുരുഷന്റെയും സ്ത്രീയും ഈ ഒരു ഓർഡറിൽ പോകുമ്പോഴാണ് അടുത്തതായിട്ട് എഫ് എസ് എൽ നമ്മൾ വായിക്കുമ്പോൾ, മക്കളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിനും കർത്താവിൽ അനുസരിപ്പിന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു ഓർഡർ തെറ്റുന്ന എവിടാന്നറിയാമോ, നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും നമ്മൾ വ്യക്തിപരമായിട്ട് ചിന്തിച്ചാൽ മതി, കുട്ടികൾ റിബല്യൻ നേച്ചർ കണ്ടിന്യൂസ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ റൂട്ട് പ്രോബ്ലം ഈ മേളത്തെ ഈ രണ്ട് സ്റ്റെപ്പുകളിൽ എവിടെ തെറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. സ്ത്രീ ഭർത്താവിന് കീഴടങ്ങാത്ത റിബല്യസ് സ്ത്രീകളുള്ള എല്ലാ കുടുംബങ്ങളിലും കുട്ടികൾ റിബല്യസ് നേച്ചർ കാണിച്ചിരിക്കും. ഞാൻ പറയുന്നത് തുടർച്ചയായി ഈ കാര്യങ്ങൾ കാണുമ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ ഒരിക്കൽ കൂടി പറയാം, സ്ത്രീകൾ റിബല്യസ് ആയിട്ട് ഭർത്താവിന് കീഴടങ്ങാത്ത സ്ത്രീകളുള്ള എല്ലാ കുടുംബത്തിലും കുട്ടികൾ റിബല്യസ് ആവും. അപ്പോൾ തിരിഞ്ഞു ചിന്തിച്ചാൽ മതി എവിടാണ് പ്രോബ്ലം എന്നുള്ളത്. ഇനി സ്ത്രീ റിബല്യൻ ആവുന്നതിന്റെ ഒരു കാരണം ചിലപ്പോൾ ഭർത്താവ് കർത്താവിനെ തലയാക്കി വെക്കാത്തായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കോണ്ടെക്സ്റ്റ് 1 കൊരിന്ത്യർ 11 ഇതിന്റെ കോണ്ടെക്സ്റ്റ് സ്ത്രീകൾ തല കവർ ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മുടെ സഭയിലുള്ള എല്ലാവരും സ്ത്രീകളെല്ലാം തല കവർ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ തല കവർ ചെയ്യുക എന്നുള്ളത് അതിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള കൽപ്പനയല്ല. തല കവർ ചെയ്യുക എന്നത് ഒരു സിമ്പലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെ സിമ്പലാ അറിയാമോ, എന്തിന്റെ സിമ്പലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് എന്തിന്റെ സിമ്പലാണത്? സിമ്പൽ ഓഫ് സബ്മിഷൻ. സിമ്പൽ ഓഫ് സബ്മിഷൻ ആണ് തല കവർ ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ ഒരു സിമ്പല് അതിന്റെ റിയാലിറ്റി ഇല്ലാതെ ഒരു സിമ്പൽ മാത്രം ചെയ്യുന്നത് കൊണ്ട് ശരിക്കും അത് ഒരു ഹിപ്പോക്രസിയാണ് അല്ലെ. നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ സിമ്പല് മാത്രമുണ്ട്, അതിന്റെ റിയാലിറ്റി ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതൊരു ഒരു കപടഭക്തിയാണ്. അതിലും നല്ലത് ആ സിമ്പലും രണ്ടും ഇല്ലാതിരിക്കുന്നതാണ്. ഞാനിത് പറയുന്ന എല്ലാവരും നിങ്ങളത് പറയുന്നില്ലായിരിക്കാം. സ്ത്രീ സബ്മിസീവ് ആവുന്നില്ല എങ്കിൽ ആ സ്ത്രീ കവർ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അതേസമയം സ്ത്രീ തല കവർ ചെയ്യുന്നു എങ്കിൽ അത് കാണിക്കുന്നത് ഐ ആം സബ്മിസീവ് ടു ദ ഹസ്ബൻഡ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ഓർഡർ ദൈവവചനത്തിലുണ്ട്, സഭയിൽ കുടുംബത്തിൽ പുരുഷൻ ദൈവം ആ വ്യക്തിയുടെ തലയായിരിക്കണം, സ്ത്രീയുടെ തല പുരുഷനുമായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു എന്റെ തല പിതാവായ ദൈവമായിരുന്നു. ഈവൻ ഉയർത്തെഴുന്നേറ്റ ശേഷവും ദൈവം യേശു ക്രിസ്തു തന്നെ തന്നെ താഴ്ത്തിയാണിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ഓർഡർ ദൈവവചനത്തിൽ കാണുമ്പോൾ സ്പിരിച്വൽ അതോറിറ്റി കുടുംബങ്ങളിൽ എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാതെ വരുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ തെറ്റിപ്പോകുന്നതുകൊണ്ടാണ്. അതിന് ഞാൻ പറഞ്ഞാൽ ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കുടുംബങ്ങളിൽ യഥാർത്ഥത്തിൽ പുരുഷൻ ഒരു സ്പിരിച്വൽ ലീഡർ എടുക്കാനായിട്ട് ശ്രമിക്കണം. ദൈവവചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ആരാണ്? സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ്. പുരുഷന്മാർക്ക് ദൈവവചനം അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു വളരെ ദൈവത്തിലെ ഒരു വളരെ കുറവാണ്. മക്കളെ പഠ്യോപദേശത്തിൽ വളർത്തേണ്ടത് പുരുഷൻ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ സ്പിരിച്വൽ അതോറിറ്റി ദൈവം തന്നിരിക്കുമ്പോൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങി അത് കുടുംബത്തിൽ എക്സസൈസ് ചെയ്യാനായിട്ടാണ് ദൈവം ഒരു വ്യക്തിയെ വിളിച്ചിരിക്കുന്നത്. അത് നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ, എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല, നമ്മൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ കീഴടങ്ങുകയാണെങ്കിൽ, ദൈവത്തിന് നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു അതോറിറ്റി തരും. ആ അതോറിറ്റി ബാക്കിയുള്ളവർ റെക്കഗ്നൈസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, അതോറിറ്റി ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്നത് എന്താണ്? അതോറിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് ഫോഴ്സ് ചെലുത്തേണ്ടി വരുന്നത്, ശക്തി പ്രയോഗിക്കേണ്ടി വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. അടിക്കാൻ പറ്റുന്ന പ്രായത്തിൽ നമ്മൾ അടിക്കണം, പക്ഷെ ഒരു പരിധി കഴിഞ്ഞു, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അടിക്കാൻ പറ്റാത്തൊരു പ്രായത്തിലേക്ക് പോകും. അവിടെ ഇവർ നമ്മളുടെ മുകളിൽ ഒരു സ്പിരിച്വൽ അതോറിറ്റി കാണുന്നില്ല എങ്കിൽ വടിയുടെ സമയം കഴിയുമ്പോഴേക്കും ഇവർ തെറ്റിപ്പോകും. അതായത് എന്താണ് പ്രശ്നം എന്ന് അറിയാമോ? നമ്മൾ ഏറ്റവും അധികം മനസ്സിലാകേണ്ടത്, ഒരു രക്ഷിക്കപ്പെട്ട ഒരു പുരുഷന് ദൈവിക വിഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ആ വ്യക്തി ദൈവത്തിന്റെ ഡയറക്ഷനിൽ നിന്ന് മാറുമ്പോൾ, ആ വ്യക്തി ലോകത്തിന്റെ പുറകെ ഓടുമ്പോൾ, ആ വ്യക്തിയുടെ മാമോൻ ആ വ്യക്തിയുടെ ദൈവമായിരിക്കുമ്പോൾ, ആ വ്യക്തി ലോകത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവിക അതോറിറ്റി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു. അതോടുകൂടി ആ വ്യക്തിയുടെ കുടുംബത്തിൽ സ്പിരിച്വൽ അതോറിറ്റി നഷ്ടപ്പെടുന്നു. പിന്നെയും ഈ ഷൗട്ടിങ്ങും ശബ്ദവും ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഭാര്യയും മക്കളെയും ഒക്കെ പരിധിയിൽ നിർത്താനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഷൗട്ടിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ രീതിയിൽ അധികാരം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് എവിടാണെങ്കിലും ദൈവത്തിന്റെ അധികാരം ഒരു വ്യക്തിയുടെ പുറകിൽ നിന്ന് പോയി എന്നുള്ളതിന്റെ ലക്ഷണമാണ്. നമ്മൾ ശബ്ദം ഉയർത്തിയൊക്കെ ചെന്നത്ത് ചിലവ് പറയേണ്ടി വന്നേക്കാം, അതും ദൈവിക അധികാരത്തിന് കീഴിൽ മാത്രമേ വിലയുള്ളൂ. അതില്ലാതെയുള്ള ശബ്ദ കോലാഹലങ്ങൾ കൊണ്ടൊന്നും ഒന്നും നടക്കത്തില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഒരു ഏറ്റവും പ്രധാനം ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പുരുഷന്മാർക്കും ഇത് അറിയത്തില്ല, അത് ഡയറക്ഷൻ നഷ്ടപ്പെട്ട പുരുഷന്മാർ ഉള്ള ഭവനങ്ങളിൽ ഭാര്യയ്ക്ക് ഒരു പരിധിയിൽ കൂടി സ്പിരിച്വൽ ആകാൻ കഴിയുകയില്ല, എക്സെപ്ഷണൽ കേസിൽ ദൈവം ആ വ്യക്തി എടുത്തുപയോഗിച്ചില്ലെങ്കിൽ. അതേസമയം അതിന് ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് കിടക്കുന്നത് പറഞ്ഞാൽ, ദൈവിക അധികാരത്തിന്റെ കീഴിൽ ഒരു വ്യക്തി വരുമ്പോൾ, ആ വ്യക്തി കുടുംബത്തിൽ ഈ കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ, അടുത്തതായിട്ടാണ് ദൈവം ആ വ്യക്തിയെ സഭയിലും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ മാത്രമേ സഭയിലും ആ അധികാരത്തിന്റെ ഒരു ഒരു റെക്കഗ്നൈസേഷൻ വരത്തുള്ളൂ. അല്ല, എന്നാലും ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു രീതിയിലാണ് ദൈവം കുടുംബത്തിൽ കാര്യങ്ങളെ വെച്ചിരിക്കുന്നത്. അന്നേരം ഒരു ഡയറക്ഷൻ നഷ്ടപ്പെടും. അന്നേരം നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി, ആദ്യം എവിടാണ് വരുന്നത് അറിയാമോ? പുരുഷന്റെ തല ക്രിസ്തു ആണോ? തല എന്ന് പറഞ്ഞാൽ എന്താണ്? തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് ഒപ്പിടുന്ന ആളല്ല തല, അല്ലേ? കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും നമുക്കറിയാം. തല നമുക്ക് ശരീരത്തിന്റെ തല എന്താണ് നമുക്കറിയാം, പക്ഷെ സ്പിരിച്വൽ അതോറിറ്റിയിൽ തല എന്താണ് നമുക്കറിയത്തില്ല. ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്കണം. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, എക്സ്റ്റേണൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല യേശു ക്രിസ്തു നിങ്ങളുടെ തലയാണോ തീരുമാനിക്കുന്നത്. തലയാണ് കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവം ഡയറക്റ്റ് ചെയ്യാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഡിസിഷന്റെ മുകളിൽ ദൈവമാണിത് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലാതെ സ്വന്തം ഹൃദയത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓടുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവം നിങ്ങളുടെ തലയല്ല, ക്രിസ്തു നിങ്ങളുടെ തലയല്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്റ്റേണൽ ചെയ്യാം, പക്ഷെ നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഒരാൾ ചോദിക്കുകയാണ്, നീ ഇത് ചെയ്തത് ദൈവഹിതപ്രകാരമാണോ എന്ന് ചോദിക്കുമ്പോൾ, ദൈവത്തോട് ചോദിച്ചിട്ടാണ് ചെയ്തത് എന്ന് പറയാൻ കഴിയാത്ത ഒരു പുരുഷൻ സ്പിരിച്വൽ അതോറിറ്റി ഇല്ലാത്ത മനുഷ്യനാണ്. അവിടെ ബാക്കിയുള്ള ഒരു അതോറിറ്റിയും അവിടെ ഉണ്ടാവുകയും ഇല്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു ഓർഡർ കുടുംബത്തിൽ ദൈവം വെച്ചിരിക്കുകയാണ്. ഇതേ ഓർഡർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ദൈവം സഭയിലേക്കും ഈ ഓർഡറിനെ കൊണ്ടുവരികയാണ്. ആ ഓർഡർ സഭയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവസഭ ഒരു കുടുംബമാണ്, അല്ലേ? ദൈവസഭ ഒരു കുടുംബമാണ്, ദൈവസഭ ഒരു കോൺഗ്രിഗേഷൻ അല്ല. ദൈവസഭ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിലും ദൈവം ഇതേ അധികാരങ്ങളെ ഇമ്പാർട്ട് ചെയ്യുന്നു. നമുക്ക് എഫ് എസ് ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും ആ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എഫ് എസ് ലേഖനം ദൈവസഭയെ പറ്റി പറയുന്ന ലേഖനമാണ്. എഫ് എസ് ലേഖനം അതിന്റെ 25-ാമത്തെ അധ്യായത്തിന്റെ 21, 22, 23 വാക്യങ്ങൾ, പരിശുദ്ധാത്മ നിറവിനെ പറ്റിയാണ് അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, രണ്ട് ആറ്റിറ്റ്യൂഡ് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. ഒരാറ്റിറ്റ്യൂഡ് യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡാണ്. ഫിലിപ്പലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ് യേശു ക്രിസ്തുവിന്റെ ഭാവത്തെ പറ്റി പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് എപ്പോഴും വായിക്കുന്നതാണ്, ഒന്നുകൂടി എടുത്ത് വായിക്കാം. ഇതാണ് എല്ലാ വ്യക്തികൾക്കും ദൈവസഭയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകേണ്ട ഭാവം ക്രിസ്തുവേശുള്ള ഭാവമാണ്. വായിച്ചു, ഓക്കെ, മതി. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആറ്റിറ്റ്യൂഡ് ഒറ്റ വാക്കിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് ഈസ് തന്നെത്താൻ താഴ്ത്തുക. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ഭാവം. ഇതിന്റെ ഓപ്പോസിറ്റ് വേറൊരു ഭാവമുണ്ട്, അത് എതിർ ക്രിസ്തുവിന്റെ ഭാവമാണ്. എതിർ ക്രിസ്തുവിന്റെ ഭാവം എന്താണ്? എതിർ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾക്കറിയാമോ? തന്നെത്താൻ ഉയർത്തുക. എവിടാണ് പറയുന്നത്? തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, രണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്. അവൻ തന്നെത്താൻ നേരം യേശു ക്രിസ്തുവിന്റെ ഭാവം തന്നെത്താൻ താഴ്ത്തുന്നതാണെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ഭാവം തന്നെത്താൻ ഉയർത്തുന്നതാണ്. ഇനി തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം എന്ത് ചെയ്യും? ദൈവം അവനെ അങ്ങ് താഴ്ത്തും. ദൈവം താഴ്ത്തുന്നവൻ പിന്നെ എത്ര ശ്രമിച്ചാലും ഉയരത്തില്ല. പക്ഷെ തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം എന്ത് ചെയ്യും? ദൈവം ഉയർത്തും. ദൈവം ഉയർത്തുന്നവനെ ഇനി എത്ര അവന്മാര് താഴ്ത്താൻ ശ്രമിച്ചാലും അത് നടക്കത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ ഒരു യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ദൈവസഭയിലെ സ്പിരിച്വൽ അതോറിറ്റീസ്, സ്പിരിച്വൽ ശുശ്രൂഷകൾ ദൈവം ഒരു വ്യക്തിയെ ഉയർത്താതെ നടക്കത്തില്ല. നമ്മൾ തന്നെത്താൻ ഉയർത്തി എന്തെങ്കിലും പിടിച്ചെടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ താഴ്ത്തിയുള്ളൂ. യെശയ്യാ പ്രവചനം 14-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് പിശാചിന്റെ, ഈ എതിർ ക്രിസ്തുവിന്റെ തലയായിട്ടുള്ള പിശാചിന്റെ കാര്യങ്ങൾ കാണുന്നത്. അവനൊക്കെ വായിക്കാം, നമുക്കറിയാം, വായിച്ചിട്ടുള്ളതാണ് സ്ഥലം. പറഞ്ഞിരിക്കുന്നത് അതൊരു ആറ്റിറ്റ്യൂഡാണ്, അതൊരു ആക്ഷൻ അല്ല, അതൊരു ആറ്റിറ്റ്യൂഡാണ്. എന്താണായിരുന്നു ആറ്റിറ്റ്യൂഡ്? ഞാൻ തന്നെത്താൻ ഉയർത്തും എന്നിവൻ ഹൃദയത്തിൽ പറഞ്ഞ ഹൃദയത്തിലെ ആറ്റിറ്റ്യൂഡാണ്. നേരെ ഇവന്റെ ആറ്റിറ്റ്യൂഡ് തന്നെത്താൻ ഉയർത്തുന്നതായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെത്താൻ താഴ്ത്തുന്നതായിരുന്നു. യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവനെ താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ച ഫിലിപ്പിലായാലും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ദൈവം അവനെ ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. അന്നേരം ദൈവം അവന് ഉയർത്തി. തന്നെത്താൻ ഉയർത്താൻ പോലും ശ്രമിച്ചവനെ ദൈവം തന്നെ വെട്ടി താഴേക്കിട്ടു. അവന് പിന്നെ തന്നെത്താൻ ഉയർത്താനായിട്ട് കഴിയത്തുമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് ആറ്റിറ്റ്യൂഡ് ദൈവസഭയിൽ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് ആറ്റിറ്റ്യൂഡ് ഡിസൈഡ് ചെയ്യും ദൈവം നിങ്ങളെ ഉയർത്തണമോ ദൈവം നിങ്ങളെ താഴ്ത്തണമോ എന്നുള്ളത്. അന്നേരം ഇത് ഗ്രാബ് ചെയ്യാനായിട്ടും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനോ ഒരു കാര്യമല്ല ദൈവസഭയിലും കുടുംബത്തിലും ഒന്നും സ്പിരിച്വൽ അതോറിറ്റി. അത് ദൈവം തന്നെങ്കിലേ ഒക്കത്തുള്ളൂ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇതാണ് ഇങ്ങനെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് എഫ് എസ് ലേഖനത്തിലേക്ക് വരാം. എഫ് എസ് ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ ദൈവസഭയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറയാണ്. അതിന്റെ 22-ാമത്തെ വാക്യം, ഇവിടെ പറയുകയാണ് ഇത് കുടുംബത്തിലെ റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്നത്. കുടുംബത്തിൽ പറയുകയാണ്, ക്രിസ്തു ഭർത്താവിന്റെ തലയായിരിക്കണം, എന്നാൽ ഭാര്യ കർത്താവൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് ഇടുന്നു. താഴെയുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്നതാണ്, അതുപോലെ ഭർത്താവിന്റെ റെസ്പോൺസിബിലിറ്റി പറയാണ്. താഴേക്ക് പറയുമ്പോൾ അടുത്തത് പറയാണ് 6-ാമത്തെ വാക്യം, 6-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം. ഇവിടെ പറയാൻ അടുത്തത് മക്കളുടെ, ഞാൻ പറഞ്ഞിരിക്കും ഓർഡർ മുകളിൽ നിന്ന് തെറ്റിയിട്ട് താഴെ നിന്ന് ശരിയാക്കാൻ നമുക്ക് ഒക്കത്തില്ല. താഴെ നിന്ന് മുകളിലേക്ക് ശരിയാക്കാൻ ഒക്കത്തില്ല, മുകളിൽ നിന്ന് താഴേക്കാണ് അതോറിറ്റി വരുന്നത്. നേരം ദൈവിക അധികാരങ്ങൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അടുത്തത് കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയാണ്, മക്കളെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. 4-ാമത്തെ വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും ോപദേശത്തിലും അവരെ വളർത്തു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാക്കന്മാർ ദൈവോചനം പഠിപ്പിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളത് ചോദിക്കുന്നില്ല, കുഞ്ഞുങ്ങളത് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും. ഇല്ല എങ്കിൽ ദൈവത്തിന്റെ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഒരിടത്തും ദൈവം തരത്തില്ല. ദൈവത്തിനെ അറിയേണ്ടതിന്റെ ആവശ്യം എന്താണ് പുരുഷന്മാർക്ക്? കാരണം ഇത് ആദ്യമേ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, ദാസന്മാരെ ജഡപ്രകാരം ആയവരെ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞ ദൈവം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾക്ക് ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് കാണിക്കാനായിട്ടുള്ള അവസരങ്ങൾ തരുന്നു. ഇവിടെയൊക്കെ നാം യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ, നമ്മൾ റിബല്യസ് നേച്ചറാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ, നമുക്കൊരു സ്പിരിച്വൽ അതോറിറ്റി ദൈവത്തിൽ നിന്ന് ഒരിക്കലും കിട്ടത്തില്ല. ദൈവം അങ്ങ് താഴ്ത്തും. ദൈവം താഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പൊങ്ങാൻ കഴിയത്തില്ല. പിന്നെ അത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അടുത്തത് വേറെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, പത്രോസ്, രണ്ടു പത്രോസ്, ഒന്ന് പത്രോസ് അതിന്റെ അഞ്ചാമത്തെ അധ്യായം, അഞ്ചാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം. ഇവിടെ പറയാണ് ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങാൻ. ഇവിടെ ഒന്നും ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, ദൈവിക അധികാരം റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്. എന്നിട്ട് വേണം എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുള്ളു. എന്നിട്ട് എല്ലാ ഒരു സഭയിലുള്ള എല്ലാവർക്കും അന്യോന്യം എന്തുണ്ട്? സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്, സ്പിരിച്വൽ ഹ്യൂമിലിറ്റിയും ഉണ്ട്. എന്നിട്ട് ഒരു സഭയിലെ എല്ലാ വ്യക്തികളും അന്യോന്യം റെസ്പോൺസിബിൾ ആണ്. വേറൊരു വ്യക്തിയുടെ സ്പിരിച്വൽ ഡിക്ലിനേഷന് നിങ്ങളെ ദൈവസഭയിലുള്ള നിങ്ങളെ അത് ബാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങളെ ഒന്നും ബോധർ ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ഈ പറഞ്ഞിരിക്കുന്ന പോലെ വെറും ഒരു കേൾവിക്കാരനായിട്ട് നിങ്ങൾക്ക് വിട്ടിരിക്കാനായിട്ട് കഴിയും. ദൈവസഭയിലുള്ള പിന്മാറ്റത്തിൽ പോകുന്ന ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ട്? ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റാണ് നിങ്ങളൊരു ദൈവസഭയുടെ ആക്റ്റീവ് മെമ്പർ ആണെന്നുള്ളത്. ആക്റ്റീവ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ഒരു ശരീരത്തിന്റെ ഓരോ ബോഡിയുടെയും ഭാഗങ്ങളുടെ കാര്യങ്ങളിൽ അവരുടെ ഫിസിക്കൽ കാര്യങ്ങളെക്കാളും ഇമ്പോർട്ടന്റ് ആണ് ഈ സ്പിരിച്വൽ കാര്യങ്ങൾ. ആ സ്പിരിച്വൽ കാര്യങ്ങളിൽ നിങ്ങളെ ബോധർ ചെയ്യുന്നില്ല എങ്കിൽ, ആ നിങ്ങളെ ബാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്കൊരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ദൈവം തരണമെന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല. ഞാനൊരു കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിലുള്ള ഒരു വ്യക്തിയെ ഒരിച്ച് സംസാരിക്കുന്നത്, ഗോയിങ് എ ബാക്ക് സ്ലൈഡിംഗ് പൊസിഷൻ, ബാക്ക് സ്ലൈഡിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചില കാര്യങ്ങൾ നമ്മൾ പ്രകടമായി കഴിയുമ്പോഴാണ് നമ്മൾ നേരിട്ട് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, സഹോദരന്റെ അടുത്ത് ദൈവസഭയിലെ ആരൊക്കെ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പറയാനായിട്ട്, കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഇതിനെ പറ്റി കൺസേൺഡ് ആയിട്ട് സംസാരിച്ച് എത്ര പേരുണ്ട്? സഹോദരന്റെ ക്ലോസ് ആയിട്ടുള്ള എത്ര പേര് സംസാരിച്ചു? പുള്ളി പറഞ്ഞു ആരും സംസാരിച്ചില്ല. ആരും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ പറ്റി സംസാരിച്ചു, അവർക്ക് അറിയത്തു പോലുമില്ല. ഞാൻ ഇരിക്കുകയാണ്, എന്ത് സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് ബാക്കിയുള്ളവരത്തുള്ളത്? ദൈവസഭയിലെ ഒരു വ്യക്തി പിന്മാറ്റത്തിൽ പോകുമ്പോൾ, ഞാൻ പറഞ്ഞിരിക്കുന്ന വന്നിരിക്കുന്ന വിസിറ്റേഴ്സിന്റെ കാര്യമൊന്നുമല്ല, ദൈവസഭയിൽ പല വിസിറ്റേഴ്സും വരും പോകും, അവരെ പറ്റി ഒന്നും നമ്മൾ ബോധറിയുന്നില്ല, അവർ വന്നിട്ട് പോട്ടെ. പക്ഷേ ദൈവസഭയുടെ ഭാഗമായ ഒരു വ്യക്തി ബാക്ക് സ്ലൈഡിംഗിലേക്ക് പോകുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കാനും ബോധറിയാനും, കാര്യം എന്തെന്നറിയാമോ, ചോദിക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ അതോറിറ്റി ഇല്ല. ആ വ്യക്തിയും ഈ വഴി കൂടെ പോകണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ അതോറിറ്റിയും പേരുടെ മുകളിൽ കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴിയിൽ കൂടി പോകുമ്പോൾ, കർത്താവിനെ പിൻപറ്റുമ്പോൾ, യേശു ക്രിസ്തു നമ്മുടെ തലയായിരിക്കുമ്പോൾ, നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. രണ്ട് കാര്യങ്ങളും ദൈവസഭയിലുണ്ട്, അക്കൗണ്ടബിലിറ്റിയും ഉണ്ട്, റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. ഇതൊന്നുമില്ലാതെ മീറ്റിംഗിന് വന്നിട്ട് ചില ആൾക്കാർക്ക് സഭയിലുള്ള ആൾക്കാരുടെ ജോലി എവിടാണ് ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടായിരുന്നു, ഞാൻ മടങ്ങി വരട്ടെ, ദൈവസഭ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ ദൈവം ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത് ആ വ്യക്തിയുടെ കൺസേണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദൈവസഭയിലുള്ള ആ വ്യക്തിയുടെ കൺസേണുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നും അടിച്ചേൽപ്പിക്കാനായിട്ട് കഴിയുന്നതല്ല. നമ്മുടെ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നും ദൈവത്തിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾ കാണത്തില്ല. നിങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലും നിങ്ങൾക്ക് ദൈവിക അധികാരമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവത്തില്ല, അത് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാവത്തില്ല. നിങ്ങൾക്കൊരു ഒരു കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുന്ന പോലെ സൺഡേ സ്കൂൾ പുസ്തകം പഠിപ്പിക്കാൻ കഴിയും പിള്ളേരെ, പക്ഷേ അവര് നിങ്ങളുടെ ജീവിതത്തിൽ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് അവർക്ക് അക്കോഗ്നൈസ് ചെയ്യാൻ കഴിയും, അവരുടെ ജീവിതത്തിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യപ്പെടത്തില്ല. ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ്. ദൈവസഭ എന്ന് പറയുന്നത് ദൈവിക അധികാരത്തിന്റെ കീഴിൽ ഒരു വ്യക്തി വരാത്തടത്തോളം കാലം, യേശു ക്രിസ്തു കർത്താവായിരിക്കാത്തടത്തോളം കാലം, പുരുഷന്റെ തല ക്രിസ്തു ആയിരിക്കാത്തടത്തോളം കാലം, ആ പുരുഷന് കുടുംബത്തിൽ സ്പിരിച്വൽ അതോറിറ്റി ഉണ്ടാവത്തില്ല, ആ വ്യക്തിക്ക് സഭയിൽ സ്പിരിച്വൽ അതോറിറ്റി ലഭിക്കത്തില്ല, ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എക്സ്റ്റേണൽ ചില കാര്യങ്ങൾ മാത്രമായി തീരും. അതിനേക്കാൾ പ്രധാനം, ഏറ്റവും പ്രധാനം, ഒരു ദൈവ പൈതൽ, ദൈവസഭ ഒരു സ്പിരിച്വൽ വാർഫെയറിലേക്കാണ് എല്ലാ ദിവസവും മുമ്പോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ദൈവസഭ ദൈവ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എഫേസ്യരിലെ താഴോട്ട് വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം പറയാണ് ഇതിന്റെ പത്താമത്തെ വാക്യം. ഇവിടെ പറയാണ്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾക്ക് ദുർദിവസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന്, ദി ഈവിൾ ഡേ, ഏബിൾ ടു റെസിസ്റ്റ് ഇൻ ദി ഈവിൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവിൾ ഡേ വരുമ്പോൾ അന്നേരം ഓടിപ്പോയ ആയുധം തപ്പുമല്ല, ഈവിൾ ഡേ എപ്പം വേണേലും വരാം. അപ്പോൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവത്തിന്റെ സർവായുധം ധരിച്ച് നമുക്ക് വാഴ്ചകളോടും അധികാരങ്ങളോടും ഒരു യുദ്ധമുണ്ട്. ഈ യുദ്ധത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ സപ്പോർട്ടല്ലാതെ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ഒന്നും നമുക്കൊരു വിഷയമേ അല്ല. പിന്നെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. ഞാൻ പറഞ്ഞത് ദൈവം ഒരു ദൈവവചനം സംസാരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ആസ് എ ചർച്ച് ദൈവസഭയിൽ വന്ന് വർഷങ്ങളായ വ്യക്തികളെ ദൈവം ആത്മീയ അധികാരങ്ങൾ ഏൽപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് പുരുഷന്മാർ, ദൈവസഭയിൽ പുരുഷന്മാരാണ് ശരിക്കും സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടത്, സ്ത്രീകളല്ല. സ്ത്രീകൾ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സ്ത്രീകൾ ഒരു കുടുംബത്തിൽ ഒരു പുരുഷന്റെ ദൈവ വിളി എന്താണെന്ന് പുരുഷൻ റെക്കഗ്നൈസ് ചെയ്യുകയും അവൻ അതിനെ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ദൈവശക്തിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഭാര്യ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഒക്കത്തുള്ളൂ, അല്ലാതെ തിരിച്ചല്ല. അതായത് പുരുഷന് ഒരു വിഷൻ ഇല്ലായെങ്കിൽ, പുരുഷന് ക്ലിയർ കാഴ്ചപ്പാടില്ലായെങ്കിൽ, ലോകത്തിന് പുറകെ ഓടുകയും ദൈവിക കാര്യങ്ങൾ യാതൊരു താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. എന്നാൽ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ദൈവസഭയിൽ ദൈവ മക്കൾ ദൈവിക റെസ്പോൺസിബിലിറ്റീസ് എടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പലരെയും ദൈവം നമ്മുടെ സഭയിൽ നിന്ന് മാറ്റിയേക്കാം, പലയിടത്തേക്ക് കൊണ്ടുപോയേക്കാം, പക്ഷേ ദൈവസഭയുടെ പണി കർത്താവ് പറയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ദൈവസഭയുടെ പണിയുടെ ഭാഗമായി സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ദൈവത്തിന്റെ അധികാരത്തോടുകൂടി കാര്യങ്ങൾ